മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനീഷ് തോമസ്, മനോരമയുടെ സ്പോർട്സ് എഡിറ്ററാണ്. ആഷസ് ടെസ്റ്റ് പരമ്പരയെ കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റ് ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം ഇതിൽ പങ്കുചേരുന്നത് മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്ററും സ്പോർട്സ് നിരീക്ഷകനുമായ ഷമീർ റഹ്മാൻ. ഷമീർ, സ്വാഗതം.
എല്ലാവർക്കും സ്വാഗതം.
ആഷസ് ടെസ്റ്റ് നിരാശാജനകമായ ഒരു ക്ലൈമാക്സ് ആണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കാരണം ആരും പ്രതീക്ഷിക്കാതെ വന്നൊരു മഴ ഇംഗ്ലണ്ടിന്റെ വിജയ പ്രതീക്ഷകളെ കെടുത്തിക്കളഞ്ഞു. എനിക്ക് വളരെ വലിയ നിരാശയുണ്ട് വ്യക്തിപരമായി പറഞ്ഞാൽ. കാരണം ഈ പരമ്പരയിലുടനീളം ഞാൻ പറഞ്ഞ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇംഗ്ലണ്ടിനൊപ്പമാണ്. ഇംഗ്ലണ്ടിന്റെ യഥാർത്ഥ ശൈലി, ബാസ്ബോളിൽ അവരുടെ യഥാർത്ഥ അഗ്രസീവായ ക്രിക്കറ്റ് ശൈലിക്ക് എല്ലാ പല കാരണങ്ങളാൽ ഉദാഹരണങ്ങൾ കണ്ട ഒരു മത്സരമായിരുന്നു ഈ നാലാം ടെസ്റ്റ് പരമ്പര. ഒരുപക്ഷെ അവർ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടു ദിവസങ്ങളിലായി പെയ്ത മഴ ആ വിജയം അവരിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചത്. ഓസ്ട്രേലിയ അതോടുകൂടി നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഈ ആഷസ് കിരീടം നേടുകയും ചെയ്തു. മത്സരശേഷം പാറ്റ് കമ്മിൻസ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ അഞ്ചാമത്തെ ദിവസം ഗ്രൗണ്ടിൽ ഇറങ്ങാൻ അവർക്ക് സാധിച്ചില്ല, അല്ലാതെ തന്നെ അവർ ജേതാക്കളായി. പരമ്പര ആ ടെസ്റ്റ് നാലാമത്തെ ടെസ്റ്റ് സമനിലയായതോടുകൂടി 2-1 മുന്നിൽ നിന്ന ഓസ്ട്രേലിയ നിലവിലെ ചാമ്പ്യന്മാർ എന്ന നിലയ്ക്ക് ആഷസ് കിരീടം നേടി. ഞങ്ങളാരും ഡ്രസ്സിംഗ് റൂമിലോ പവിലിയനിലോ ഒരാഘോഷത്തിനും മുതിർന്നില്ല. ഞങ്ങൾ അഞ്ചാമത് നടക്കുന്ന ടെസ്റ്റ് കൂടി വിജയിച്ച് ഈ പരമ്പര സ്വന്തമാക്കിയിട്ട് ആഘോഷിക്കാനുള്ളൂ എന്ന നിലപാട് ആണ് പാറ്റ് കമ്മിൻസ് പങ്കുവെച്ചത്. എന്ത് തന്നെയായാലും ഷമീർ, നമ്മൾ ഈ കഴിഞ്ഞ 3 ടെസ്റ്റുകളെ കുറിച്ചും വളരെ വിദഗ്ധ വളരെ ആഴത്തിൽ തന്നെ വിലയിരുത്തുകയുണ്ടായി. ഇത്തവണ താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ് ഇക്കാര്യത്തിൽ?
തീർച്ചയായും സുനീഷ്, ഈ രസംകൊല്ലിയായി എത്തിയ മഴ ആഷസിന്റെ ആവേശം ഒരു പരിധിവരെ തണുപ്പിച്ചെങ്കിലും ഒരു ടെസ്റ്റ് കൂടി ഈ പരമ്പരയിൽ ബാക്കിയുണ്ട്. അതും ഒരു തരത്തിൽ നിർണായകമാണ്. കാരണം ആ ടെസ്റ്റ് മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഈ പരമ്പര സമനിലയിലാക്കാം. ആഷസ് കിരീടം നഷ്ടമായി എന്നുള്ളത് വസ്തുത തന്നെ. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഒരു പരാജയം കൂടി ഇംഗ്ലണ്ടിന് താങ്ങാവുന്ന അവസ്ഥയിലില്ല. കാരണം കഴിഞ്ഞ 17 ടെസ്റ്റുകൾ, ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റനായി ചുമതലയേറ്റതിന് ശേഷമുള്ള 17 ടെസ്റ്റുകളിൽ 12 അവർ വിജയിച്ചതാണ്. 4 പരാജയപ്പെട്ടു. ഏക സമനിലയാണ് ഇപ്പോൾ കഴിഞ്ഞത്. കഴിഞ്ഞ ടെസ്റ്റിൽ 4 ടെസ്റ്റാണ് ഏക സമനില. അത് തന്നെ ഒരു വലിയ വിജയമാണ്. സമനില അധികമില്ലാത്ത ഒരു ക്യാപ്റ്റൻ കൂടിയാണ് ബെൻ സ്റ്റോക്സ്. അപ്പോൾ ആ അർത്ഥത്തിൽ അടുത്ത ടെസ്റ്റിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ഈ പരമ്പര നഷ്ടമാവുന്നതിലുപരി ബാസ്ബോൾ എന്ന ശൈലിക്ക് എതിരെ ചോദ്യങ്ങൾ ഉയരും. അതാണ് ഒരർത്ഥത്തിൽ ബെൻ സ്റ്റോക്സിനെയും ബ്രണ്ടൻ മക്കലത്തെയൊക്കെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. ബാസ്ബോൾ എന്ന ശൈലി 12 വിജയത്തോടെ ഒരു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞിരുന്നു. അതിന്റെ ഒരു ആധിപത്യം നിലനിർത്തുക എന്നുള്ളത് ബ്രണ്ടൻ മക്കലത്തിനും ബെൻ സ്റ്റോക്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരുന്നു. അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് ഈ പരമ്പര ഉടനീളം. പ്രത്യേകിച്ച് 4 ടെസ്റ്റിലും അവർ ബാറ്റിംഗിലും ബോളിങ്ങിലും മികച്ച പ്രകടനം നടത്തി കാഴ്ചവെച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. അപ്പോൾ എന്തായാലും വളരെ ആവേശകരമായ ഒരു 5-ാമത്തെ ടെസ്റ്റ് മത്സരമായിരിക്കും ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആഷസ് കിരീട വിജയം അവിടെ ഇരിക്കട്ടെ എന്നുള്ളത് ചിന്തിച്ചാകും ഇംഗ്ലണ്ട് മത്സരത്തിനിറങ്ങുക. അതേസമയം ആഷസ് കിരീട നേട്ടത്തിനൊപ്പം ഈ പരമ്പരയിലെ മികച്ച ടീം എന്ന നിലയിൽ മികച്ചത് തങ്ങളാണ് എന്ന് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓസ്ട്രേലിയയും കളിക്കാനിറങ്ങും. അപ്പോൾ എന്തായാലും ആവേശം ഉറപ്പാണ്.
ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ഓസ്ട്രേലിയക്ക് ഈ ആഷസ് പരമ്പര വിജയം, ആഷസ് കിരീട വിജയമല്ല, ഷമീർ സൂചിപ്പിച്ച പോലെ തന്നെ ആഷസ് പരമ്പര വിജയം അവരുടെ ഈ അപ്രമാദിത്വത്തിന് ഒരു അടിവരയിടലാണ്. ഞാൻ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവാണ്. കാരണം ഇംഗ്ലണ്ടിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഷമീർ സൂചിപ്പിച്ച പോലെ തന്നെ ബെൻ സ്റ്റോക്സും ബ്രണ്ടൻ മക്കളും നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ബാസ്ബോൾ ശൈലിയിൽ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിന് ജാക്ക്പോട്ട് അടിച്ചത് ഈ 4-ാമത്തെ ടെസ്റ്റിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ ഈ ബാസ്ബോൾ ശൈലിക്ക് അനുസരിച്ച് കളിക്കുന്ന പല കളിക്കാരെ അവർ ചൂസ് ചെയ്തിരുന്നു. ഇപ്പൊ ജോണി ബെയർസ്റ്റോ ഒരു ഉദാഹരണമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഓപ്പണറായി കളിച്ച സാക് ക്രൗളി. ശരിക്കും സാക് ക്രൗളിയേക്കാൾ മികച്ച ആവറേജ് ഉള്ള ഒട്ടേറെ കളിക്കാർ ഇംഗ്ലണ്ടിലുണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തി സാക് ക്രൗളിയെ ചൂസ് ചെയ്തത് വഴി ആ ജാക്ക്പോട്ട് ഇംഗ്ലണ്ടിന് അടിച്ചത് ഫസ്റ്റ് ടെസ്റ്റിന്റെ ഫസ്റ്റ് ഇന്നിംഗ്സിലാണ്. 182 പന്തുകളിൽ 189 റൺസ്, അതിൽ തന്നെ 21 ഫോറുകൾ, 3 സിക്സുകൾ, സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 103. ഇതുപോലെ തന്നെ മറ്റൊരു സ്ട്രൈക്ക് റേറ്റിൽ ഒരു കുതിച്ചേറ്റം കണ്ടത് ജോണി ബെയർസ്റ്റോയുടെ ഇന്നിംഗ്സിലാണ്. അദ്ദേഹത്തിന് സെഞ്ചുറി ഒരു റൺ അകലെ നഷ്ടമായി, ഔട്ടായിട്ടില്ല, ഇന്നിംഗ്സ് അവസാനിച്ചു പോയി. അദ്ദേഹം 81 പന്തിൽ 99 റൺസ് അടിച്ചു. അദ്ദേഹത്തിന് 10 ഫോറുകളും 4 സിക്സുകളും. നമ്മളിത് ഇങ്ങനെ വളരെ ആവേശപൂർവ്വം കണ്ട ഒരു മത്സരമാണ്. ജെയിംസ് ആൻഡേഴ്സൺ ഔട്ടായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ബെയർസ്റ്റോ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ അതിവേഗ സെഞ്ചുറികളിലൊന്ന് സ്വന്തമാക്കിയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മൊയ്ൻ അലി, ജോ റൂട്ട്, ബെൻ സ്റ്റോക്സ് മൂന്ന് പേരുടെ അർദ്ധ സെഞ്ചുറികൾ. അങ്ങനെയാണ് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 592 റൺസ്, അതായത് 600 റൺസിന് വെറും 8 റൺസ് കുറവേ ഉള്ളൂ, 592 റൺസ് എന്ന ഭീമൻ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ അതിവേഗം സ്കോർ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ഈ ഒരു എനിക്ക് ഞാൻ വളരെ പ്രതീക്ഷയോടെ, കാരണം ഇത് എവിടേക്കാണ് ഈ കളി പോകുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സമയമാണ്. കാരണം ഓസ്ട്രേലിയ ആണെങ്കിൽ തന്നെ രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടപ്പെട്ട് 214 നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറിനൊപ്പം എത്തിയിട്ടില്ല അപ്പോഴും, കാരണം ഫസ്റ്റ് ഇന്നിംഗ്സിൽ 317 ആണ്. അങ്ങനെ ഒരു പിന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇംഗ്ലണ്ട് ആണെങ്കിൽ ബോളിങ്ങിലും സമാനമായ രീതിയിലാണ് ഈ ഓസ്ട്രേലിയ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗിൽ അവരുടെ അഗ്രസീവ്നെസ് അതേപോലെ തന്നെ നമ്മൾ ബോളിങ്ങിലും കാണുകയാണ്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ക്രിസ് വോക്സ് ആണ് 5 വിക്കറ്റ് എടുത്തതെങ്കിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ 3 വിക്കറ്റുകൾ വീഴ്ത്തി മാർക്ക് വുഡ് ഇങ്ങനെ പിടിച്ച് പന്തെറിയുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് വന്ന മഴയോട് എനിക്ക് വളരെ വിദ്വേഷമുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ നമുക്കെല്ലാം ഭയങ്കര റൊമാൻറ്റിക് ആയ ഒരു അനുഭവമാണെങ്കിലും ഇവിടെ എനിക്ക് മഴ അത്ര സുഖമായിട്ട് തോന്നിയില്ല. എനിവേ മഴയിലേക്ക് വരുന്നില്ല, ഷമീർ പറഞ്ഞ ഈ അടുത്ത ഒരു ഇനി വരാനിരിക്കുന്ന ഓവലിലെ ടെസ്റ്റിലേക്ക് തന്നെ വരാം. ഷമീർ ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ലോകകപ്പ് ഏകദിന ലോകകപ്പ് റിപ്പോർട്ട് ചെയ്ത ആളാണല്ലോ. ഓവൽ സ്റ്റേഡിയത്തെ കുറിച്ചും അവിടുത്തെ ഒരു കാലാവസ്ഥയെ കുറിച്ചും ഒക്കെ ഉള്ളൊരു താങ്കളുടെ വിലയിരുത്തൽ എന്താണ്?
ഓവൽ സ്റ്റേഡിയം പൊതുവെ ചില സമയത്ത് പ്രത്യേകിച്ച് മൂന്നാം ഇന്നിങ്സ് മുതൽ ചിലപ്പോൾ സ്പിന്നിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു പിച്ചാണ്. അവിടെയായിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ, ഇന്ത്യ പരാജയപ്പെട്ട ഫൈനൽ അവിടെയായിരുന്നു. പക്ഷെ അത് പതിവ് സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി പേസിനെ കുറെ കൂടെ ആനുകൂല്യം കൊടുത്തു. ഇപ്പം നമ്മൾ സ്കോട്ട് ബോളണ്ടിന്റെ മാരക ബോളിംഗ് ഒക്കെ കണ്ടതാണ് അത്. അതേസമയം ഇപ്പം കുറച്ചുകൂടെ സമ്മറിൽ വേനൽക്കാലത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഒരു പക്ഷേ മൂന്നാമത്തെ ഇന്നിങ്സിലൊക്കെ ചിലപ്പോൾ സ്പിന്നിനെ അനുകൂലിച്ചേക്കും. പക്ഷേ ഈ രണ്ട് ടീമുകളിലെ ഏറ്റവും മികച്ച സ്പിന്നറായിരുന്ന നെയ്തൻ ലൈൻ പരിക്കേറ്റ് പുറത്തായത് അത് വലിയ നിർണായക ഘടകമാണ്. ഈ അവസാനം കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകൾ, അതായത് 3-4 ടെസ്റ്റുകളിൽ ഓസ്ട്രേലിയയുടെ ബാലൻസ് തെറ്റിപ്പോവാൻ കാരണവും ഈ നെയ്തൻ ലൈൻ്റെ അസാന്നിധ്യമാണ്. കാരണം അദ്ദേഹം ആദ്യത്തെ രണ്ട് ടെസ്റ്റുകൾ എന്ന് തികച്ചു പറയാൻ കഴിയില്ല, ഒരു ടെസ്റ്റും ഒരു കാൽ ടെസ്റ്റുമാണ് അദ്ദേഹം കളിച്ചത്. അതിൽ നിന്ന് അദ്ദേഹം 9 വിക്കറ്റുകൾ നേടിയിരുന്നു. ഇപ്പം ഈ ഓസ്ട്രേലിയയുടെ പ്രധാന വിക്കറ്റ് വേട്ടക്കാരിൽ ഇപ്പോഴും ഒരാളായി അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഓസ്ട്രേലിയൻ ടീമിന്റെ ബാലൻസ് മാറ്റിയത് നമ്മൾ കണ്ടു. അതേസമയം ക്രിസ് വോക്സിന്റെയും മാർക്ക് വുഡിന്റെയും വരവ് ഇംഗ്ലണ്ടിന്റെ ബൗളിങ്ങിന്റെ ബാലൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്തു. അത് നമ്മൾ നോക്കിയാൽ കാണാം. ഇപ്പം ഇതുവരെ ഈ 4 ടെസ്റ്റുകൾ പിന്നിട്ടപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച ബോളർ ബ്രോഡാണ്, 18 വിക്കറ്റ്. പരമ്പരയിൽ ഉടനീളം ഇംഗ്ലണ്ടിന്റെ മികച്ച ബൗളിംഗ് പ്രകടനത്തോടെ ഇംഗ്ലണ്ടിന് പലപ്പോഴും മേൽക്കൈ കൊടുത്ത, പല ഘട്ടങ്ങളിലും ഇംഗ്ലണ്ടിനെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ബോളറാണ് ബ്രോഡ്. ബ്രോഡ് കഴിഞ്ഞാൽ കൂടുതൽ വിക്കറ്റ് നേടിയിരിക്കുന്നത് വോക്സ് ആണ്, 12 വിക്കറ്റ്. അത് കഴിഞ്ഞാൽ വുഡാണ്, 2 വിക്കറ്റ്. ഇതിലെ കൗതുകകരമായ വസ്തുത, ഇവർ രണ്ടുപേരും 3-4 ടെസ്റ്റുകളെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളത്. 2 ടെസ്റ്റുകളിൽ നിന്നാണ് ഈ രണ്ടു പേര് 23 വിക്കറ്റ് നേടിയത്. അത് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇംഗ്ലണ്ടിന്റെ തിരിച്ചുവരവിൽ. ഇപ്പൊ നമ്മൾ സാക്ക് റോളിയുടെ ബാറ്റിങ്ങും ബെൻ സ്റ്റോക്സിന്റെ ബാറ്റിങ്ങും ബെയർസ്റ്റോയുടെ ബാറ്റിംഗും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ബാറ്റിങ്ങിലെ പ്രശ്നത്തെക്കാൾ ഉപരി പലപ്പോഴും ഇംഗ്ലണ്ടിന് വിനയായിരുന്നത് ഈ ബോളിങ്ങിലെ പോരായ്മയായിരുന്നു. അത് വോക്സിന്റെയും വുഡിന്റെയും വരവോടെ ഏറെ കുറെയൊക്കെ പരിഹരിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും ആൻഡേഴ്സന്റെ ഫോമില്ലായ്മ ഒരു പ്രശ്നമായി തുടരുന്നുണ്ട്. അപ്പൊ ഇത് മുൻനിർത്തിയാകണം. നിലവിലെ 4ാം ടെസ്റ്റ് കളിച്ച അതേ 14 അംഗ ടീമിന് ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിനും നിലനിർത്തിയിട്ടുണ്ട്. വോക്സും വുഡും ഒക്കെ ഉൾപ്പെടുന്ന അതേ ടീമാണ്, ആൻഡേഴ്സണും അതിലുണ്ട്. ഒരു പക്ഷേ കുറെ കാലത്തിന് ശേഷമാണ് വോക്സ് ടെസ്റ്റ് മത്സരം കളിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഇത്രയേറെ ഓവറുകൾ എറിഞ്ഞതിന് ഒരു ക്ഷീണം തനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏകദിന ലോകകപ്പിലൊക്കെ കളിക്കാൻ സാധ്യതയുള്ള ഒരു താരമെന്നുള്ള നിലയ്ക്ക് ഈ പരിക്കിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ വോക്സിന് വിശ്രമം അനുവദിച്ചേക്കുന്നൊരു കരക്കമ്പി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒലി റോബിൻസണോ മറ്റോ തിരിച്ചു വന്നേക്കും ആ 11ലേക്ക്. അത് അദ്ദേഹത്തിന് വോക്സിന്റെ അത്രയും തന്നെ ഒരു ഇന്റന്റോടെ പന്തെറിയാനും വിക്കറ്റുകൾ വീഴ്ത്താനും കഴിയുമോ എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഈ 4ാം ടെസ്റ്റില് ഓസ്ട്രേലിയ ഏതാണ്ട് ആദ്യ ഇന്നിങ്സ് ബാറ്റ് ചെയ്യുമ്പോൾ ഒരു 400-450 റൺസ് എടുത്തേക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഒരു ഓവറിൽ 2 വിക്കറ്റ് ബോക്സ് വീഴ്ത്തി കളിയുടെ ഗതി തന്നെ മാറ്റിയത്. അതോടെ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് 317 അവസാനിച്ചു. അപ്പൊ അത് ആ വോക്സിന്റെ അത്തരം രണ്ടാം ഇന്നിംഗ്സിലും അങ്ങനെ ഒരു പ്രകടനം വോക്സ് നിർണായക ഘട്ടത്തിൽ വിക്കറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ വോക്സ് ഈ കളിക്കുമോ എന്നുള്ളത് വലിയൊരു ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്ക് വുഡ് വളരെ ചെറുപ്പക്കാരനായ ഒരു ബോളർ അല്ല, ഫാസ്റ്റ് ബോളർ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹം 32 വയസ്സ് പിന്നിട്ടു. അപ്പൊ അദ്ദേഹത്തിന് എത്ര ഓവറുകൾ ഇത്രയും വേഗത്തിൽ ഇത്രയും കരുത്തോടെ ഇത്രയും ഇന്റൻസിറ്റിയോടെ എറിയാനാവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇംഗ്ലണ്ടിലുണ്ട്. അപ്പം ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ബാലൻസ് ബോളിംഗിലെയും ബാറ്റിംഗിലെയും ബാലൻസ് നിലനിർത്താനാവും, പ്രത്യേകിച്ച് ബോളിംഗിലെ മേൽക്കൈ നിലനിർത്താനാവും എന്നുള്ളതാണ് പ്രശ്നം. ഓസ്ട്രേലിയക്കാകട്ടെ വേറെ കുറെ പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളത്, അതേക്കുറിച്ച് നമുക്ക് ചർച്ചയുടെ മുൻ അടുത്ത ഭാഗത്തിൽ പരിഗണിക്കാൻ തോന്നുന്നു.
ആ ഓക്കെ, ഈ ബോളിംഗിനെ കുറിച്ച് ഷമീർ പറഞ്ഞപ്പോൾ എനിക്കും അതിനൊന്ന് വാല്യൂ ചെയ്യാൻ തോന്നി. കാരണം ജെയിംസ് ആൻഡേഴ്സിന് 41 വയസ്സാകാൻ പോകുന്നു. ഇനി ഒരു ഈ അഞ്ചാമത്തെ ടെസ്റ്റിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ആ ടെസ്റ്റ് മത്സരം നടക്കുന്നിടയ്ക്ക് അദ്ദേഹത്തിന് 41 വയസ്സ് പൂർത്തിയാകും. ഇത്രയും മുതിർന്ന സീനിയറായ ഒരാളെ ഈ 4th ടെസ്റ്റിൽ കളിപ്പിക്കാനൊരു കാരണം അത് ഓൾഡ് ട്രാഫോർഡിലായിരുന്നു ആ മത്സരം നടന്നു എന്നുള്ളതാണ്. കാരണം അത് കൗണ്ടിയിലെ ആൻഡേഴ്സന്റെ ഹോം ഗ്രൗണ്ട് ആണ് ഓൾഡ് ട്രാഫോർഡ് എന്ന് തോന്നുന്നു. അപ്പോൾ അവർ പ്രധാനപ്പെട്ട, പക്ഷെ ആൻഡേഴ്സൺ അത് കാര്യമായിട്ട് ശോഭിക്കാൻ കഴിഞ്ഞില്ല.
ആൻഡേഴ്സന് 3 വിക്കറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. ആൻഡേഴ്സനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻഡ് ഗെയിമാണ്. അതായത് അദ്ദേഹത്തിന് വളരെ ആനുകൂല്യമുള്ള പിച്ചുകളിൽ പോലും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത ഒരിടത്ത് നിൽക്കുമ്പോൾ വേറൊരു പ്രശ്നം പലപ്പോഴും ഫീൽഡിൽ അദ്ദേഹം ഒരു വലിയ ബാധ്യതയാണ്. ഫീൽഡിംഗിൽ അദ്ദേഹം പിഴവുകൾ വരുത്തുന്നു, ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നു, ബൗണ്ടറികൾ വിട്ടുകൊടുക്കുന്നു. അപ്പം അത് ടീമിനൊരു ബാധ്യതയാണ്. ഇതിന്റെ ഏറ്റവും കൗതുകകരമായ ഒരു സംഗതിയും ഫീൽഡിലുണ്ടായി. ഇപ്പം ബ്രോഡ് 600 വിക്കറ്റ് തികച്ച വേളയിൽ ആൻഡേഴ്സൺ ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല, കുറെ നേരം അദ്ദേഹം പുറത്തായിരുന്നു. ഈ പ്രായാധിക്യം കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്തായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് ആൻഡേഴ്സൺ മൈതാനത്തേക്ക് തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ബ്രോഡിനെ പോയി അഭിനന്ദിക്കുകയാണ്. അതായത് പലപ്പോഴും ഫീൽഡിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു താരമായി ആൻഡേഴ്സൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇംഗ്ലണ്ടിന് ഒരു എന്താ പറയാ, അവരുടെ ഒരു ഇമോഷണൽ ബാഗേജ് മാത്രമായി ആൻഡേഴ്സൺ അവസാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദ്യം ചെയ്യേണ്ട, ടീമിനൊരു ബാധ്യതയായിട്ട് അദ്ദേഹം മാറുന്നുണ്ടോ എന്നുള്ള കാര്യം ഇംഗ്ലണ്ട് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്.
വളരെ സത്യമാണ്. നമ്മള് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്നെ മുമ്പ് വളരെ പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ മുതിർന്ന ചില കളിക്കാർ റെക്കോർഡുകളൊക്കെ ഉള്ള പേരിലുള്ള ചില ബോളർമാരെ അവസാന കാലത്ത് ഇതുപോലെ ചില വൈകാരിക ബാധ്യതയുടെ പേരിൽ ടീം ചുമന്നുകൊണ്ട് കിടന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ആൻഡേഴ്സൺ ഒരുപക്ഷെ 5th ടെസ്റ്റ് കളിക്കാൻ സാധ്യതയില്ല. ഷമീർ പറഞ്ഞതിലേക്ക് തന്നെ പോവാം. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ബോളിംഗ് ലൈനപ്പ് കഴിഞ്ഞ ഓൾഡ് ട്രാഫോർഡ് ടെസ്റ്റിന് തൊട്ടു മുമ്പ് തലേ ദിവസം ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള മീഡിയ കോൺഫറൻസിൽ പാറ്റ് കമ്മിൻസിനോട് അവിടെയുള്ള പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താ സ്പിന്നറെ കളിപ്പിക്കില്ലേ? അപ്പൊ അന്ന് ആ സമയത്ത് ശരിക്കും ആരെയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തണം, കളയണം, എത്ര ഓൾറൗണ്ടർമാരെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു വളരെ തല പോയിക്കുന്ന സമയത്ത് കമ്മിൻസ് പറഞ്ഞു, എന്താ ഞങ്ങളിപ്പോ സ്പിന്നറെ ഇല്ലാതെ കളിച്ചതെന്താ കുഴപ്പം, ഇത്തവണ ഞങ്ങൾ മിക്കവാറും സ്പിന്നർ ഉണ്ടാവില്ല. കൂടെ ഡേവിഡ് വാർണർബാക്കിനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്പിന്നർ ഇല്ലാതെയാണ് കളിച്ചത്. അപ്പൊ ഈ അടുത്ത ടെസ്റ്റിൽ ഷമീർ ഇപ്പൊ പറയണ്ടായി, ഓവലിലെ ഒരു സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഓസ്ട്രേലിയൻ ടീമിലും ഇംഗ്ലണ്ട് ടീമിലും ബോളിംഗ് ലൈനപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ?
തീർച്ചയായും. ഇപ്പം ഇംഗ്ലണ്ടിന് ഇപ്പോൾ മറ്റേ മോയിനലി ടീമിലുണ്ടാവും, ജോ റൂട്ട് സ്പിൻ എറിയും. അപ്പൊ ഇവർ രണ്ടുപേരും ഓഫ് സ്പിൻ എറിയുന്നവരാണ്. ഓസ്ട്രേലിയക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മർഫിയെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പേസ് ബോളറെ അല്ലെ ഓൾറൗണ്ടറെ ഒഴിവാക്കണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് മുന്നിലുണ്ട്. അത് ബാറ്റിങ്ങിനെ ബാധിക്കും. പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് കൺസിസ്റ്റന്റ് അല്ലാത്തൊരവസ്ഥയുണ്ട്. ഒരാളും സ്ഥിരമായിട്ട് ഫോം ആവുന്നില്ല. ഉസ്മാൻ ഖാജ ആദ്യഘട്ടത്തിൽ ഫോമിലായിരുന്നു, ഇടയ്ക്ക് സ്റ്റീവ് സ്മിത്ത് ഫോമിലായിരുന്നു, അല്പസ്വല്പം ഫോമോടെ തുടർന്നത് ട്രാവിസ് ഹെഡ് ആണ്. അദ്ദേഹം വലിയ സ്കോറുകളൊന്നും നേടിയിട്ടില്ല, അർദ്ധ സെഞ്ചുറികളൊക്കെ ഉണ്ട്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ലബുഷെയ്ൻ ഇപ്പൊ 4th ടെസ്റ്റിലാണ് ഫോമിലേക്ക് എത്തിയത്. ഈ കൺസിസ്റ്റന്റ് അല്ലാത്തൊരു ബാറ്റിംഗ് നിരയെ അവര് ഡീപ്പാക്കി കൊണ്ടുപോയാണ് 4th മത്സരത്തിൽ പിടിച്ചെടുക്കാൻ നോക്കിയത്, 4th ടെസ്റ്റിൽ. അതും യഥാർത്ഥത്തിൽ വിജയകരമായില്ല. അപ്പൊ ആ ഒരു അവസരത്തിൽ രണ്ട് ഓൾറൗണ്ടർമാര്, അതായത് ഗ്രീനും മിച്ചൽ മാർഷും, കാമറൺ ഗ്രീനും മിച്ചൽ മാർഷും കൂടെ ടീമിലുണ്ടാവുമ്പോൾ ബാറ്റിംഗ് ഡെപ്ത് കൂടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ ചെയ്തത്. അതേസമയം ഇതിന് അപ്പുറത്ത് പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും കഴിഞ്ഞാൽ ബോളിങ്ങിന് മൂർച്ചയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയി. മിച്ചൽ മാർഷ് രണ്ടോ മൂന്നോ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. കാമറോൺ ഗ്രീൻ അദ്ദേഹം മൂന്ന് ടെസ്റ്റാണ് കളിച്ചത്, അദ്ദേഹം മൂന്ന് ടെസ്റ്റിൽ 5 വിക്കറ്റ് നേടിയിട്ടുള്ളൂ. പിന്നെ ഉണ്ടായിരുന്ന പ്രധാന ബോളർ നേതൻ ലാണ്, അദ്ദേഹത്തെ 1.5 ടെസ്റ്റ് കളിച്ച് പുറത്തുപോയി. അപ്പോൾ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഇംഗ്ലണ്ടിന് ഓസ്ട്രേലിയക്ക് വേണ്ടി 16 വിക്കറ്റ് നേടിയത് ക്യാപ്റ്റൻ കമ്മിൻസ് ആണ്, 15 വിക്കറ്റ് നേടിയത് സ്റ്റാർക്കാണ്. ഇവർ കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. പിന്നീട് ലയണൊക്കെയാണ് അവരുടെ പ്രധാന, ഇപ്പോഴും അവരുടെ പ്രധാന ബോളർ. അപ്പം ഈ ബോളിങ്ങിലെ ഒരു സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട്. അതായത് എതിർ ടീമിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ബൗളർമാരുടെ ഒരു സാന്നിധ്യം ഓസ്ട്രേലിയയുടെ ഒരു വലിയ പ്രശ്നമാണ്. അതേസമയം ബാറ്റിംഗിലെ ഇൻകൺസിസ്റ്റൻസിയും പ്രശ്നമാണ്. അപ്പം ഇതിനിടയ്ക്ക് ഈ ഓവലിലെ സ്പിൻ ആനുകൂല്യം മുതലെടുക്കാൻ മർഫിയെ ഉൾപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും? മർഫിക്കാണെങ്കിൽ ഒരു ടെസ്റ്റ് കളിച്ചപ്പോൾ വലിയ നന്നായി ചോദിക്കാനും കഴിഞ്ഞില്ല. ഇന്ത്യയിൽ അദ്ദേഹം നന്നായി പന്തെറിഞ്ഞിരുന്നു ഒരു ടെസ്റ്റ്, സുനീഷ് ഓർക്കുന്നുണ്ടോ? ഇന്ത്യയിൽ കളിച്ചപ്പോൾ ആ ഒരു അതിനടുത്തെത്തുന്ന ഒരു ഒരു പ്രകടനം ഒന്നും മർഫിയിൽ നിന്ന് ഉണ്ടായില്ല. ഓഫ് സ്പിന്നർ മർഫി നെയ്തൽ ലൈൻ്റെ പകരക്കാരനാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കളിക്കാരനാണ്. പക്ഷേ അത് ആണ് ഓസ്ട്രേലിയ തലപോയിക്കുന്ന, ഒരു ഓസ്ട്രേലിയൻ ടീം തലപുകയ്ക്കുന്ന ഒരു വിഷയം. അവരെന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഒന്നുകിൽ ഈ ഇതേ ടീമിനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ കളിപ്പിക്കുന്ന ടീം മികച്ച രീതിയിൽ കളിക്കുന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ നിർണായകമായ ചില മാറ്റങ്ങൾ ടീമിൽ വരുത്തി അവസാന മത്സരത്തിന് ഇറങ്ങുക. ഇതിൽ ഏതെങ്കിലും ഒന്നിനാണ് സാധ്യത.
കാരണം ഇംഗ്ലണ്ടിൽ ഓസ്ട്രേലിയ ഒരു ടെസ്റ്റ് പരമ്പര നേടിയിട്ട് കുറെ വർഷങ്ങളായല്ലോ,
22 വർഷമായി.
അതെ, അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ അത് കമ്മിൻസ് പറഞ്ഞത് വളരെ കാര്യമുള്ള ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയാണ് അവർ കാണുന്നത്. പക്ഷെ ടീമിനെ ഇതുപോലെ മഴയും മറ്റു സാഹചര്യങ്ങളും ഒന്നും വന്നില്ലെങ്കിൽ അവസാന ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയിക്കുക എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്ക് ഒരു അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. ഇപ്പൊ ഷമീറിന് തന്നെ പറയുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാകുന്നുണ്ട്. കാരണം ഒരു ഒരു വയസ്സൻ പട അത് എന്ന് മാത്രമല്ല, ആരാണ് ഫോമിലാകുക നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പം ബോളിംഗിൽ കമ്മിൻസും സ്റ്റാർക്കും ഒക്കെ, അതിനപ്പുറത്തില്ല. ബാറ്റിംഗിൽ ആരാണ്? ആരുമില്ല. ഡേവിഡ് വാർണറെ 4th ടെസ്റ്റിൽ ഉൾപ്പെടുത്തി. വാർണർ ഒരു ഒരു ഹാഫ് സെഞ്ചുറി പോലും നേടാൻ 2 ഇന്നിംഗ്സുകളിലും വാർണറിന് സാധിച്ചില്ല. സ്മിത്ത് ഫോമിലല്ല. ആരാണ് ഫോമിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ആരാകും? ആരെങ്കിലും ഒക്കെ ഫോമിലായാൽ രക്ഷപ്പെടും. ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തു തന്നെ ആയാലും ഈ ടെസ്റ്റ് മത്സരങ്ങളെ നമ്മളെ സംബന്ധിച്ച് ടെസ്റ്റ് ഒരു സമനില എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു അന്ത്യമായി കണ്ടിരുന്ന ഒരു കാലത്ത് ക്രിക്കറ്റ് കളി കണ്ടു തുടങ്ങിയ ആളുകളാണല്ലോ നമ്മളൊക്കെ. കാരണം ടെസ്റ്റിലൊരു വിജയം എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ഫോളോ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ തോൽക്കുന്നതിന് തുല്യമായി കണക്കാക്കിയിരുന്ന ഒരു കാലത്തായിരുന്നല്ലോ നമ്മളൊക്കെ ക്രിക്കറ്റ് കളി കണ്ടു തുടങ്ങി. അതിൽ നിന്നും ഈ ടെസ്റ്റ് ക്രിക്കറ്റിനെ ഈ തരത്തിലേക്ക്, അതായത് റിസൾട്ട് ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്ത ഒരു വലിയ മാറ്റത്തിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ 4th, 5th ടെസ്റ്റ് ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് ഒരു റിസൾട്ട് ഉണ്ടാക്കി തന്നെ ആയിരിക്കും അവസാനിക്കുക എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ, അല്ലെ?
അതെ, തീർച്ചയായും. അപ്പൊ ഞാൻ ഇതിലെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ ഈ നമ്മുടെ ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ഈ ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലെ 2nd ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്തത് ബാസ്റ്റ് ബോൾ ശൈലിയിലാണ്. 24 ഓവറിലാണ് ഇന്ത്യ 180 റൺസ് നേടിയത്. അത് ബാസ്റ്റ് ബോൾ ശൈലിയിൽ ബാറ്റ് വീശിയാണ്. രോഹിത് ശർമ്മയും ജയ്സ്വാളും എല്ലാം അങ്ങനെയാണ്. കിഷനും എല്ലാം, ഇഷാൻ കിഷനും എല്ലാം അങ്ങനെ അതിവേഗം ബാറ്റ് ചെയ്യുകയായിരുന്നു. അത് ഒരു ബാസ്റ്റ് ബോൾ ശൈലി തന്നെയാണ്. പ്രത്യേകിച്ച് മഴ ഇടപെടുമെന്ന് തോന്നിയത് കൊണ്ട് അതിവേഗം സ്കോർ ചെയ്ത് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു തന്ത്രമാണ്. അപ്പൊ ഈ ഇന്ത്യയൊക്കെ ഈ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. പക്ഷെ ഏതാണ്ട് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഈ ആഷസ് പരമ്പര ഇതുവരെയുള്ള മത്സരങ്ങൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ഈ ബാസ്റ്റ് ബോൾ എന്ന് പറയുന്നത് ബാറ്റിങ്ങിൽ മാത്രം ഒതുങ്ങരുത്, ബോളിങ്ങിലും അതേപോലെയുള്ള നിർണായക പ്രകടനങ്ങൾ ഇടയ്ക്കിടെ നടത്തിയിട്ടില്ലെങ്കിൽ ബാസ്റ്റ് ബോൾ ശൈലി അധികം ആശ്രയിച്ചാൽ ചിലപ്പോൾ പരാജയമായിരിക്കും ഫലം. ഇംഗ്ലണ്ടിന്റെ ആദ്യ 2 തോൽവി അതാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ മറുവശം നമുക്ക് 3-4 ടെസ്റ്റുകളിൽ ഇംഗ്ലണ്ട് തന്നെ കാണിച്ചു തന്നു. ബോളിംഗിൽ നിർണായക പ്രകടനം നടത്തിയതോടെ ബാസ്റ്റ് ബോൾ ശൈലി വിജയത്തിന് വലിയ സാധ്യതകൾ തുറന്നിടും എന്ന് അവരുടെ പ്രകടനം തന്നെ നമ്മളോട് പറയുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് എവിടെയോ ആണ് ഇത് ഈ രണ്ടവസ്ഥകളുടെയും ഇടയ്ക്ക് എവിടെയോ ആണ് ബാസ്റ്റ് ബോളിന്റെ ഒരു സ്ഥാനം ടെസ്റ്റ് ക്രിക്കറ്റിൽ. അപ്പൊ അതായിരിക്കും മിക്കവാറും മറ്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ടെസ്റ്റ് ടീമുകളൊക്കെ ഉറ്റുനോക്കുന്നത്, അവർ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് എന്റെ ഒരു
കാര്യം. ഷമീർ, നമുക്ക് സംസാരിച്ച സമയം നീണ്ടുപോയി. ഷമീർ പറഞ്ഞ ഇവിടെ തന്നെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ബാസ്റ്റ് ബോളിനെ ഇന്ത്യ അഡാപ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏതൊക്കെയോ ചില ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ കഴിഞ്ഞാൽ ദ്രാവ് ബോൾ, ദ്രാവിഡിന്റെ ബോൾ, അതൊക്കെ ദ്രാവ് ബോൾ എന്ന് വിശേഷിപ്പിച്ചതായി ഇങ്ങനെ പല കമന്ററികളിലും കണ്ടു എന്ന് പറഞ്ഞു. അത് ബാസ് ബോളിന്റെ ഒരു എങ്ങനെ അതിനെ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അത് അതൊരു ആ സാഹചര്യത്തിന് അനുകൂലമായതുകൊണ്ട് അങ്ങനെ മാറ്റിയെടുത്തു എന്നേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം. അല്ല, സ്ഥിരമായി കളിച്ചെലിയായി സ്വീകരിച്ചിട്ടില്ല. അത് ഷമീർ പറഞ്ഞു തന്നെയാണ് ശരി. തല മറന്ന് എണ്ണ തേക്കാൻ പറ്റുന്ന ഒന്നല്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായി ടീമുകൾ ഇത്തരം സംഗതികളെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിക്കറ്റില് പ്രത്യേകിച്ച് ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റിനായി നമുക്ക് ആവേശപൂർവ്വം കാത്തിരിക്കാം. അതിനുശേഷം വീണ്ടും കാണാം. താങ്ക് യു.
താങ്ക് യു. താങ്ക് യു എവരിബഡി.